പാടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു.
I was very joyful when we were all singing these songs.
It's a wonderful thing to നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കിട്ടുന്ന സമയം. It's a blessed time.
It's a blessed time to be in the presence of the Lord.
So let's close our eyes and pray. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം.
Let's pray.
ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടെ തന്നൊരു നല്ലൊരു പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് ഓരോ ദിവസവും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം മന്ന അവിടുന്ന് പൊഴിച്ചു കൊടുത്ത് കർത്താവിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് അത് ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം കർത്താവ്. ഇന്നും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം അവിടുന്ന് ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ നിന്ന് തന്നെ ഭക്ഷിക്കാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കണമേ കർത്താവിനോ. കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല കർത്താവ്. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് തൃപ്തി വരുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നല്ലോ പിതാവേ, ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ തെസലോനിക്കലേഖനം നോക്കിയപ്പോൾ ഒരു പ്രത്യേക കാര്യം എൻ്റെ മനസ്സിൽ ശ്രദ്ധയിൽ വന്നത്, തെസലോനിക്ക ലേഖനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, എവ്രി ചാപ്റ്റർ, എല്ലാ അധ്യായത്തിലും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എവ്രി ചാപ്റ്റർ.
As I was going through the letters of the Thessalonians, I noticed something that in every chapter the return of Christ is mentioned.
Maybe namukku onnu nokkam edakka vaakyangal aanu.
Let's look at the verses.
Aadhyamayittu 1 Thessalonians ayinte 1st adhyayam,
First Thessalonians chapter 1
adinte 9th 10th vaakyangal,
verses 9 and 10.
Njangalkku ningalude adukkal enganeyulla praveshanam saadhichu ennum jeevanulla satya devathe seevippanum avan marichirude idayil ninnu urappicha തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് അവർ തന്നെ പറയുന്നു.
അവിടെ എഴുതിയിരിക്കുകയാണ്, maybe you can read in English.
For they themselves report concerning us the kind of reception we had among you and how you turned to God from idols to serve the living and true God and to wait for his son from heaven whom he raised from the dead, Jesus who delivers us from the wrath to come.
അവിടെ എഴുതിയിരിക്കുകയാണ് 10th വാക്യത്തിൽ,
It's written here in verse 10.
തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും.
It says and wait for his son from heaven whom he raised from the dead, Jesus who delivers us from the wrath to come.
Maybe നമുക്ക് ഈ വാക്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, റീഡ് ചെയ്യാൻ എനിക്കൊന്നും സമയമുണ്ടെന്ന് തോന്നുന്നില്ല ട്രാൻസ്ലേഷൻ ഉള്ളതുകൊണ്ട്.
Due to translation I won't have much time to you know just go read through all of these.
Yeah, just walking paraya 1 Thessalonians 2 inde 19th vaakyam undu,
chapter 2 and verse 19.
Adinde adin shesham 3 inde adinde 12 13 undu,
3 verse 12 11 12 13.
നാലാം അധ്യായത്തിൽ എനിക്ക് ഒന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്.
In the fourth chapter it's quite detailed about how the coming of the Lord will be.
അതിന്റെ 13 മുതൽ 18 വരെ നമ്മൾ നോക്കുവാണെങ്കിൽ അതും കർത്താവിന്റെ വരവിനെ സംബന്ധിച്ചാണ്.
Verses 13 and 18 also talk about the same thing.
First Thessalonians അതിന്റെ 5th അധ്യായത്തിൽ വീണ്ടും 1 മുതൽ 11 വരെ വീണ്ടും കർത്താവിന്റെ വരവിനെ കുറിച്ചാണ്.
Again in the fifth chapter verses 1 to 11 it again speaks about the coming of the Lord.
അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ അധ്യായത്തിലും ഒരു 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 ക്ലിയർ രീതിയിൽ എഴുതിയിട്ടുണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച്.
സോ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ് ഇൻ എവറി ചാപ്റ്റർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ് ഹാസ് ക്ലിയർലി ബീൻ എക്സ്പ്ലെയിൻഡ്.
ആരോ ഇങ്ങനെ പറഞ്ഞു അതിനെ കുറിച്ച്,
സംവൺ സെഡ് അബൌട്ട് ദിസ് ഇൻ ദിസ് വേ.
ഈ തെസലോനിക്ക സഭയിൽ ഭയങ്കര ഒരു ഒരു പെർസിക്യൂഷന്റെ സമയമായിരുന്നു.
There were a lot of persecutions taking place in this church.
സോ ആ പെർസിക്യൂഷന്റെ ഇടയ്ക്ക്,
and in the midst of those persecutions,
കർത്താവ് വരുന്നുള്ളൊരു പ്രത്യാശ നിങ്ങൾ മുറുകെ പിടിച്ചോളണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്ര അധികമായിട്ട് എഴുതിയിരിക്കുന്നത്.
ദി അപ്പോസ്റ്റിൽ പോൾ വാണ്ടഡ് ദം ടു റിയലി ഹോൾഡ് ഓൺ ടു ദ ഫെയ്ത്ത് ദാറ്റ് ദ ലോർഡ് വാസ് കമ്മിങ് സൂൺ.
കാരണം സാധാരണ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒക്കെ നമ്മുടെ ഒരു ചിന്ത ഇത് എപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരുന്നുള്ളതാണല്ലോ ബേസിക്കലി നമ്മുടെ ചിന്ത.
ബിക്കോസ് യൂഷ്വലി വെൻ വി ആർ ഇൻ സം കൈൻഡ് ഓഫ് എ ട്രബിൾ വി ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ എ സൊല്യൂഷൻ ഔട്ട് ഓഫ് ഇറ്റ്.
പക്ഷേ ഇവിടെ പൗലോസ് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, അത് കർത്താവിന്റെ വരവില സംഭവിക്കാൻ പോകുന്നത്.
ബട്ട് ദ സൊല്യൂഷൻ ദാറ്റ് പോൾ മെൻഷൻസ് ഹിയർ ഈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ്.
അപ്പോൾ അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുക എല്ലാ അധ്യായത്തിലും കർത്താവിന്റെ വരവിനെ കുറിച്ച്.
And that is why each of these chapters clearly mention the second coming of the Lord.
ഞാൻ ചിന്തിച്ചു ഈ അധ്യായം ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴേക്കും,
even I was carefully reading these chapters.
നിങ്ങളുടെ ഈ മൊബൈൽ, ഈവൻ ഈ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ വി ക്യാൻ സെർച്ച്, നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ചില വാക്കുകളൊക്കെ.
If you all have you know mobile apps, Bible apps, you can search particular words.
അപ്പോൾ ഇതില് വൺ അനദർ എന്ന് പറഞ്ഞ ഒരു വാക്ക്, നിങ്ങൾ വൺ അനദർ എന്ന് പറഞ്ഞ വാക്ക് ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ,
and if you search for the phrase one another,
ഈ തെസ്സലോനിക്കയ ലേഖനത്തിൽ അഞ്ച് അധ്യായങ്ങളേ ഉള്ളൂ.
There are just 5 chapters in this letter.
ഇതിൽ ഏഴ് പ്രാവശ്യം വൺ അനദർ എന്ന് പറഞ്ഞ വാക്ക് കൊടുത്തിട്ടുണ്ട്.
The phrase one another has been repeated 7 times.
അതായത് ഈ പെർസിക്യൂഷന്റെ മധ്യത്തിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക്
even as the persecutions that they're facing is being spoken about here.
അതിന്റെ ഇടയ്ക്ക് പൗലോസ് പറയുകയാണ് one another is something very important.
Even in the midst of that, one another is a phrase that is very important.
ഈ ശരിക്കും ഇതിൽ നിന്നുള്ള ഒരു സന്ദേശം നമ്മുടെ കൂട്ട സഹോദരങ്ങളോടുള്ള ബന്ധത്തെ കാണിക്കാനായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നത്.
The main highlight of this letter is basically what I want to show you is
രണ്ട് വാക്യങ്ങൾ മാത്രം കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്.
I just want to show you two verses.
അതിന്റെ 1 Thessalonians chapter 3 അതിന്റെ 12-13 നമുക്കൊന്ന് വായിക്കാം.
Verses 12 and 13.
എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവും നിങ്ങൾക്കും തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടുമെണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
അവിടെ ഒരു വൺ അനദർ നോക്കുകയാണ് ഇംഗ്ലീഷിലേക്ക്. വി കാൻ റീഡ് ഇൻ ഇംഗ്ലീഷ്.
And may the Lord make you increase and abound in love for
one another
and for all as we do for you, so that he may establish your hearts blameless in holiness before our God and Father at the coming of our Lord Jesus with all his saints.
So kartav varumbothekkum ee one anothering engena aro ee vaaku upayogichirikkunna one anothering ennoru oru verb aayita upayogichirikkunnathu.
So I feel regarding the second coming of the Lord that there's a verb one another that has been used.
One anothering adayathu nammal orumichulla കൂട്ടായ്മയും അതിനെക്കുറിച്ച് അത് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വേർബ് ആയിട്ട് എഴുതിയിരിക്കുന്ന വൺ അനദറിംഗ്.
സോ ഇറ്റ്സ് ബേസിക്കലി ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻടു എ വേർബ് ഫോം വെയർ വി ആർ ഗാദറിംഗ് ടുഗദർ ആസ് വൺ അനദറിംഗ്.
അങ്ങനെ ഒരു വാക്ക് ശരിക്കും ഇല്ല, വൺ അനദർ എന്നേ ഉള്ളൂ. വൺ അനദറിംഗ് എന്ന് പറഞ്ഞാൽ വൺ കൂടുക, അതന്നെ ബേസിക്കലി കൂടുക.
സോ ബേസിക്കലി ഇൻ ദി ഇംഗ്ലീഷ് വൊക്കാബുലറി ദേർസ് നോ സച്ച് വേർഡ് ആസ് അനദറിംഗ്, ബട്ട് ജസ്റ്റ് ഫോർ ദിസ് കേസ് സംവൺ ഹാസ് മെൻഷൻഡ് ഇറ്റ്.
അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഏതൊരു കോട്ടേജ് മീറ്റിംഗിൽ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ കോട്ടേജ് മീറ്റിംഗിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ട് ഏതൊരു സഹോദരൻ്റെ അടുത്ത് പറയാം നമുക്കൊന്ന് കൂടാം എന്നൊരു സഹോദരൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും വേറൊരു സഹോദരൻ്റെ അടുത്ത് ചോദിക്കുക, പക്ഷെ കൂടാന്നൊന്നും പറയരുത്, ലോകത്തിൽ കൂടാന്ന് പറഞ്ഞാൽ അതല്ല എൻ്റെ അർത്ഥം.
സോ ബേസിക്കലി വെൻ ഐ വാസ് ഗോയിങ് ടു എ കോട്ടേജ് മീറ്റിംഗ് ആൻഡ് ഐ ജസ്റ്റ് ടോൾഡ് വൺ ഓഫ് ആർ ബ്രദേഴ്സ് ലെറ്റ്സ് ഗ്യാദർ ടുഗദർ. ബേസിക്കലി ഇൻ മലയാളം ഗ്യാദറിംഗ് ടുഗദർ ഹാസ് എ ഡിഫറെൻ്റ് കോൺടെക്സ്റ്റ് ഇൻ ദ വേൾഡ്.
ഓക്കെ, പക്ഷേ നമുക്ക് കൂടുക എന്നുള്ള ബേസിക്കലി ദൈവവചനം നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന അന്തി സമയങ്ങളിൽ കൂടുക, മാക്സിമം കൂടുക എന്നുള്ളൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്.
സോ വെൻ വി സീ ദ വേർഡ് കമ്മിങ് ടുഗദർ, ഇറ്റ് ഈസ് ഗോഡ് ഹു ഈസ് എൻകറേജിംഗ് അസ് ഇൻ ദീസ് എൻഡ് ടൈംസ് ടു കം ടുഗദർ ആസ് മച്ച് ആസ് പോസിബിൾ.
സോ ഇവിടെ ഒരു കാര്യം പറയുന്നത് ലവ് ഫോർ വൺ അനദറിനെ കുറിച്ചാണ് പറയുന്നത് 12th വേഴ്സിൽ.
ഹിയർ ഇൻ ദ 12th വേഴ്സ് ഇറ്റ് ടോക്സ് അബൌട്ട് ദ ലവ് ദാറ്റ് വി ഹാവ് ഫോർ വൺ അനദർ.
സ്നേഹം വർദ്ധിക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാക്കുകയും.
And it says, and may the Lord make you increase and abound in love for one another and for all as we do for you.
അപ്പോൾ ഇവിടെ ഒരു സ്നേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇനി അത് ഈ സ്നേഹം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ്? അടുത്ത വാക്യം
verse 13 shows us why this love is really important.
അവിടെ പറയാണ് ഈ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ അനിന്ദ്യരായിട്ട് വെളിപ്പെടാൻ പറ്റത്തുള്ളൂ എന്നാണ് അതിന്റെ 13th വാക്യം പറയുന്നത്.
The 13th verse says that only if we have this kind of a love may we be established in hearts that are blameless of holiness.
ഞങ്ങൾ ഹിന്ദി പിള്ളേരായിട്ട് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോഴേക്കും
when we were discussing with the Hindi students sometime day.
അപ്പോൾ അന്യോന്യം സ്നേഹിക്കണം എന്നൊക്കെ പറയുകയായിരുന്നു.
We were talking about how we should love one another.
അപ്പോൾ അവരിത് ആദ്യമായിട്ട് കേൾക്കുന്ന ഈ അന്യോന്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞ ഒരു വാക്യം ഞാൻ ഒരു വാക്യം കാണിച്ചു, ഒന്ന് യോഹന്നാൻ എന്ന്.
I showed them a verse from 1 John and that was the first time that they had seen it.
യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു.
There's a verse in the gospel according to John where it says that you must love one another and this is my new command to you.
അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കണം എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്.
And in the gospel of John it's written that in the same way that I have loved you, you must love one another.
പക്ഷേ ആ 1 യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നത്
but in 1 John chapter 3 and verse 16 it says
നിങ്ങൾ സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ കളയുന്ന രീതിയിൽ നിങ്ങൾ സ്നേഹിക്കണം എന്ന് എഴുതിയിരിക്കുന്നത്.
യു മസ്റ്റ് ലവ് യുവർ ബ്രദർ.
1 യോഹന്നാൻ അതിന്റെ 1:16
അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നു.
But by this we know love, that he laid down his life for us and we ought to lay down our lives for the brothers.
ഇത് പറഞ്ഞപ്പോഴാണ് ഇവർ ആദ്യം നമ്മൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു ഭയങ്കര അത്ഭുതമായി ഈ കാര്യങ്ങൾ.
For a person who hears this for the first time, it's a real wonder for
them. നമ്മൾ ഓൾറെഡി കേട്ട് കുറേ കേട്ടതുകൊണ്ട് ഇപ്പോ അത് വലിയ അത്ഭുതം തോന്നുന്നില്ല അതിലെ.
Because we've heard this so many times, it's not something that is wondrous to us.
പക്ഷേ ഞാൻ ചോദിക്കുന്നത് അവര് അപ്പോഴേക്ക് ഓക്കേ ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ സ്നേഹിക്കുന്നില്ലോ എന്ന് അവർ ഏറ്റെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
And when they committed themselves to love like this, when they realized that they don't love like this, I was really joyful.
ശരിക്കും പറഞ്ഞാൽ ഈ അന്യോന്യമുള്ള സ്നേഹം വർദ്ധിച്ച് കവിമാരാകണം എന്നുള്ളത് അന്ത്യകാലത്തെ ഒരു 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 മെസ്സേജ് ആണ് നമുക്കുള്ളത്.
And a prominent message of the end times is this love overflowing within us.
ഇനി അതിന്റെ അഞ്ചാം അധ്യായം 1 തെസ്സലോനിക്കർ അതിന്റെ അഞ്ചാം അധ്യായത്തിൽ
coming back to 1 Thessalonians chapter 5
അതിന്റെ 9 മുതൽ വായിക്കാം 9 മുതൽ 11 വരെ വായിക്കാം നമുക്ക്
verses 9 to 11
ശരിക്കും അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നാം നോക്കുമ്പോൾ
it's again a message about the end times
കർത്താവ് വരുമ്പോൾ മൂന്നാമത്തെ വാക്യത്തിൽ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിവിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും അവർക്ക് തെറ്റിയൊഴിയാവതല്ല
and verse 3 says while people are saying there is peace and security then sudden destruction will come upon them and as labor pains come upon a pregnant woman and they will not escape
so അവിടെ കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ
and even there it's mentioned with regard to the second coming of the lord
okay adile namukku ini 9 varalla vakyangal vaikkam 9 10 11
let's read from verses 9 onwards
devan namme kobathinalla nam unarnindalum urangiyalum thannodu kude jeevikkendathine namukku vendi maricha nammude kartavaya yesu christu moolam rashaye praapippan athre neemichirikkunnathu aagiyal ningal cheythu porunnathu pole anninum prabodhipichum thammil aathmika vardhana varuthiyum poruvin
അവിടെയും നമ്മൾ നോക്കുവാണെങ്കിൽ അന്ത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്യോന്യം പ്രബോധിപ്പിക്കുന്ന കാര്യം പറയുന്നത്
അഗൈൻ ഇറ്റ് ബിൽഡിംഗ് അപ്പ് വൺ അനദർ ആൻഡ് എൻകറേജിംഗ് വൺ അനദർ ഈസ് സെഡ് വിത്ത് റെസ്പെക്ട് ടു ദി സെക്കൻഡ് കമ്മിംഗ് ഓഫ് ദി ലോർഡ് ആൻഡ് ദി എൻഡ് ടൈംസ്
നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അവർ ചെയ്തു വരുന്നുണ്ടായിരുന്നു
ഇറ്റ് മെൻഷൻസ് ഹിയർ ജസ്റ്റ് ആസ് യു ആർ ഡൂയിങ് സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദേ വർ ഓൾറെഡി ഡൂയിങ് ദിസ്
അപ്പോൾ തമ്മിൽ തമ്മിൽ ആത്മീയ വർദ്ധന വരുത്തി പോരുവിൻ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്
ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് ദേർഫോർ എൻകറേജ് വൺ അനദർ ആൻഡ് ബിൽഡ് വൺ അനദർ അപ്പ്
ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആക്സ് ജസ്റ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു ആക്സ് പഠിക്കുകയായിരുന്നു
വി വർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദി ബുക്ക് ഓഫ് ആക്സ്
അതിൽ എഴുതിയിരിക്കുന്നപ്പം ഈ നമ്മൾ ചിന്തിക്കും ഈ അപ്പോസ്തലന്മാരുടെ ഒക്കെ ആദ്യ സമയങ്ങളിൽ ആദ്യ സഭയിലുണ്ടായിരുന്ന ഭയങ്കര ശക്തിയും ഭയങ്കര ആ ഒരു ഒരു ഭയങ്കര ഒരു ജോയും ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്
It's a natural question that arises in our minds. How did these apostles really have this great kind of joy and hope?
ആദിമ സഭയില
talking about the first century church.
പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലായത്
when we were studying this one thing we realized was
ഇവര് എല്ലാ ദിവസവും കൂടുവായിരുന്നു.
They used to meet up every day.
എല്ലാ ദിവസവും വീടുകളിൽ കൂടും ടെമ്പിളിൽ കൂടും.
And they used to meet up at houses and even in temples.
ഞാൻ ആലോചിച്ച് നോക്കാം നമുക്ക് ഇപ്പോ നമുക്ക് ആലോചിച്ച് നോക്കാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും കൂട്ടായ്മയ്ക്കും കൂടുക എന്തായിരിക്കും അത്
just think about the situation where we are gathering every single day
ഇന്ന് നമുക്ക് ഇവിടെ ട്രാഫിക്കിന്റെ ഒരു ഇഷ്യൂ ഒത്തിരി ഉണ്ട് ബാംഗ്ലൂർ
we have the issue of traffic here in Bangalore
namukku ad practically etratholam chindikkan pattum nariyathilla
I do not know how practical this is
pashe namukku oru savaram parnjode okay angane anengil namukku aduthulla savarangalukku koodan paadille
so one brother suggested like this why not people who are nearby why don't we gather together
karanam ee oru avasana samayangalilum ee oru vishayam thanneyanu ivide varunathu
because even in the end times again as we saw this is the most important thing
nam kayna aichikal enikku onnu ee vaakyam nammal vaichine 2 timotheosinte leganathile 2 timotheosile അതിന്റെ മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ നമുക്ക് ജസ്റ്റ് വായിക്കുവാണെങ്കിൽ അവിടെ പറയുന്നത്
അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക മനുഷ്യ സ്വസ്നേഹികളും ദിവ്യാഗ്രഹികളും
ഇവിടെ എഴുതിയേക്കാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും
And here it says that in the last days there will come times of difficulty
Difficulty, times of difficulty varunna ezhuthirikkunnathu
it says here that there'll be times of difficulty in the last days
adhaayathu bhayangara stress inde samayangal varum
there'll be times of lot of stress
enikku nammude IT kaarude namu choicha korchum kodi idea kittum nu
I think if you ask the IT employees they will have a better idea
they are so much stress avaru bhayangara stress anubhavikkya
they are people who are constantly under pressure and stress
avaru bhayangara oru manasile bhayangara depression ottri veru depression undu ivide
there are many people who are depressed even now
vendikina bhayangara difficult times like nammal kadannirikkya
and these are times of great difficulty that we are facing
avi difficult times il ഈ ഒരു 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 ദൈവവൈതലിന്റെ ആശ്വാസം സഹോദരന്മാരുടെ കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞാൽ
and during these times of trouble and difficulty and stress it is really the coming together of the brethren that is a great source of joy and peace
എബ്രായർ എഴുതിയ ലേഖനത്തിൽ ഒരു ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം എബ്രായർ എഴുതിയ ലേഖനം അതിന്റെ 10 അധ്യായത്തിൽ
ഹീബ്രൂസ് ചാപ്റ്റർ 10
നമ്മൾ വായിച്ചിട്ടുണ്ട് ഇത് അതിന്റെ 24 മുതൽ വായിക്കുക 24 മുതൽ 25
ചിലർ ചെയ്യുന്നതുപോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യനും സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു.
സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
And verse 25 says not neglecting to meet together.
സോ അവിടെ സഭായോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കരുത് ഓക്കെ സൺഡേ ഓക്കെ സൺഡേ ഉള്ള സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നല്ല അവിടെ പറയുന്നത്.
It doesn't mention about the weekly Sunday meetings that we have.
കാരണം സഭായോഗങ്ങൾ അവർക്ക് എല്ലാ ദിവസവും സഭായോഗമായിരുന്നു.
Because for them it was a meeting almost on a daily basis.
ശരിക്കും പറഞ്ഞാൽ ഒന്നും ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ് ഒരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം.
The command here is not to miss out on any kind of meeting.
പക്ഷേ അത് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ അവിടെ ചെയ്യാൻ വേറെ എന്തെങ്കിലും കുറച്ചും കൂടി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്
അവിടെ. There is something more that is told of us
ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്
and but encouraging one another
സ്നേഹത്തിനും സത്പ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ
and considering how to stir up one another to love and good works.
ഭയങ്കര ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിരിക്കുന്നു. നമ്മൾ സഹോദരന്മാരെ തമ്മിൽ കൂട്ടായ്മ. ഞാൻ ചിന്തിക്കണം ആദ്യ സമയങ്ങളിൽ എനിക്ക് നമ്മൾ ഒരു ഇവിടെ യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു ചൊവ്വാഴ്ചകളിൽ.
In the early times we had this youth meeting on Tuesdays.
പിന്നെ കുറച്ച് നാൾ അത് നിന്നു പോയി.
And after some time it stopped.
അപ്പോൾ റീസന്റ് ആയിട്ട് ഒരു സഹോദരൻ പറഞ്ഞു ഓക്കേ നമുക്ക് അത് ഗ്യാദർ ചെയ്യാം വീണ്ടും.
And again one brother recently said that we should start that again.
അപ്പോൾ എനിക്ക് തോന്നി കർത്താവ് ഈ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുന്നു എന്ന് വിചാരിച്ച് we again started.
And I really felt that the Lord desired the same and we started off again.
അത് വീണ്ടും ഒരു ബ്ലെസ്സിംഗ് ആയിരുന്നു. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഞങ്ങൾ യൂത്ത് മീറ്റിംഗിൽ എനിക്ക് തന്നെ മത്തായി മുതൽ വെളിപ്പാട് വരെ ഓൾമോസ്റ്റ് എല്ലാ അധ്യായങ്ങളും നമ്മൾ സ്റ്റഡി ചെയ്ത് പോയതായിരുന്നു.
And I clearly remember how we had started off the New Testament and completed from Matthew to Revelation.
Revelation പകുതി വരെ എത്തിയുള്ളൂ.
We've completed half of Revelation.
അവിടെ വെച്ചാണ് നിന്നു പോയത്.
And that is where it stopped off.
പക്ഷേ കർത്താവ് വീണ്ടും കൃപ തന്നു ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് കൂടാനായിട്ട് ഒരു ഉത്സാഹം ഞങ്ങൾക്ക് തന്നു.
But God has given us the grace to once again come together.
സഹോദരന്മാർ ഇപ്പോൾ വീണ്ടും ഗ്യാദർ ചെയ്ത് വരുന്നുണ്ട്.
There are a few brothers who are gathering together.
അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ മാക്സിമം വീക്കെൻഡ് ഗ്യാദർ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ എന്റെ മനസ്സിൽ വന്ന ഒരു കാര്യം.
So what I take out of this is we should gather as many times as possible.
ഈ ഒരു സമയത്ത് ഈ end times-ല് വേറെ ഒരു വഴിയില്ല നമുക്ക് ഈ ദുർഘട സമയങ്ങളെ ഫേസ് ചെയ്യാനായിട്ട്.
So during these end times we do not have any other way how we can overcome these difficult circumstances.
ദൈവവചനത്തിൽ ഇനി എന്റെ എബ്രായർ എഴുതിയ തന്നെ വീണ്ടും ഒരു വാക്യമുണ്ട് അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 13 വാക്യം.
ഹീബ്രൂസ് 3:13
നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യനും പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ.
ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിക്കണം.
But exhort one another every day as long as it is called today.
കഴിയുന്നിടത്തോളം ഇടയ്ക്കിടയ്ക്ക് കണ്ട് എൻകറേജ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്.
The message from this is meet one another as many times as possible and encourage one another.
അപ്പോൾ ഞാൻ ആഗ്രഹിക്കുക ഞാനത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം വന്നത് കൂടുതലായിട്ടൊന്ന് ഗ്യാദർ ചെയ്യണം കൂടുതലായിട്ടൊന്ന് സംസാരിക്കണം സഹോദരങ്ങളോടൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇടപെടണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു.
And when I read this the desire that was in my heart was I must meet with the brothers as many times as possible and speak with them.
ഒരു ആള് ഈ എൻ ടൈംസ് കാരണം എൻ ടൈംസിൽ നമുക്ക് ഇതിന്റെ ഒത്തിരി ആവശ്യമുണ്ട്.
One person said about this in this way because we need this a lot in the end times.
ഒരു പ്രീച്ചർ ഇതിനെ കുറിച്ച് പറഞ്ഞതാണ്.
A preacher said like this.
The lone runner will drop like flies in the end times. അതായത് ഒറ്റയ്ക്ക് പോകുന്നയാള് അവസാന ഈ ദുർഘട സമയങ്ങൾ വരുമ്പോഴത്തേക്കും will drop out like flies അതായത് ഈച്ച പോലെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോകുന്നു.
A lone runner who runs on his own will drop out like flies during the end times.
ഞാൻ പറഞ്ഞ ചർച്ചിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ അവിടെ ചിന്തിക്കുന്നത്.
This is the importance of the church that I feel.
സഹോദരന്മാരുള്ള ഫെലോഷിപ്പ്,
the fellowship with the brothers.
അതൊക്കെ നമ്മളെ എത്രത്തോളം ഈ കാര്യങ്ങൾ ഉത്സാഹിപ്പിക്കുന്നുണ്ടെന്ന്.
These are things that are really exhorting us in these days.
ചില സമയത്ത് നമ്മൾ dull ആവും, ശരിയാ.
There are times when we feel dull and little overburdened.
ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ dull ആയിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ ആ സഹോദരന്മാരുള്ള കൂട്ടായ്മയിലാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഉത്സാഹം പകരും.
But even as we gather together as many times as possible that really encourages us during those times.
അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് ഒറ്റയ്ക്ക് ആത്മീയ ജീവിതം ജീവിക്കാന്ന് നമ്മൾ ചിന്തിക്കയരുത്.
And in these times it's my exhortation to you to not try to live your spiritual life on your own.
കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല ബൈബിളിൽ.
ബിക്കോസ് such a thing is absolutely not biblical.
ഞാൻ ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇപ്പോൾ who are not able to attend, ചിലർക്ക് വർക്ക് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്.
There are some people who cannot attend because they have their work.
പക്ഷെ അവർക്കും എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും സഹോദരന്മാരോ ഇടയ്ക്ക് ഒന്ന് ഫോണിലോ അറ്റ്ലീസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് മീറ്റ് ചെയ്യോ, ഇടയ്ക്കൊക്കെ അൺഒഫീഷ്യലായിട്ട് കൂടുകയൊക്കെ ചെയ്യാം.
But even they can meet up with some brothers who are staying nearby in an unofficial manner. Because the fact of the matter is that we can't face these things on our own.
ഞാൻ ചിന്തിച്ചത് തെസ്സലോനിക്കയിലെ ലേഖനത്തില് അന്ത്യകാലത്തെ കുറിച്ച് വളരെ ഇതായിട്ട് പറയുമ്പോൾ അതേ സമയം തന്നെ വൺ അനദറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്.
Even as the importance of the end times is stressed in the letters of Thessalonica, there's also one important aspect of meeting with one another.
So നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമെന്ന് പ്രാർത്ഥിക്കാം.
Let's pray before the Lord.
ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടെ തന്നൊരു നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ അന്ത്യനാളുകളിൽ കർത്താവെ അധികമായിട്ട് കൂട്ടായ്മ ആചരിക്കാനും അധികമായിട്ട് സൗരങ്ങളൊത്ത് കൂടുവാനും അവിടുത്തെ വചനം ഞങ്ങളെ ഉത്സാഹിപ്പിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് കർത്താവെ അതിനെ ഹീഡ് ചെയ്യാൻ, ആ വാണിങ്ങിനെ ഹീഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കൃപകരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളവിടുന്ന് പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. ഏത് ദിവസങ്ങളിൽ കർത്താവെ ആ ഫെലോഷിപ്പിൽ അതിൻ്റെ സന്തോഷത്തിൽ കർത്താവെ ആയിരിക്കാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ.
ഈ സന്ദേശം ശ്രവിച്ച മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.